വിശുദ്ധ മർക്കോസ് എഴുതിയ ആ ആദ്യത്തെ അധ്യായം എത്രമാത്രം സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു. മറ്റ് സുവിശേഷകന്മാർ അനേകം അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തി സംസാരിച്ചത് മർക്കോസ് ഒറ്റ അധ്യായം കൊണ്ട് പറഞ്ഞു തീർക്കുന്നു. വളരെയേറെ തിരക്കുള്ള റോമാക്കാർക്ക് സൗകര്യമായി വായിക്കുവാൻ മർക്കോസ് തൻ്റെ സുവിശേഷം സംക്ഷിപ്തമായി എഴുതി. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ സ്നാനവും പിതാവായ ദൈവം യേശുവിനെക്കുറിച്ച് പറഞ്ഞതുമൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നതിനു മുൻപ് യേശു കർത്താവിൻ്റെ പരീക്ഷയും ശിഷ്യന്മാരെ വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കുന്നതും പള്ളിയിൽ കണ്ട അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കുന്നതും അങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം യേശു വിശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. നീണ്ട സമയം കിടന്നുറങ്ങാതെ അവൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായി കണ്ടു. തുടർന്ന് യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അവനോട് പറഞ്ഞു, യേശുവിൻ്റെ പ്രവർത്തനം അധികം പരസ്യമാക്കരുതെന്ന്. പക്ഷേ അയാൾ ഓടി നടന്ന് അത് വിളിച്ചു പറഞ്ഞു. ഫലമോ, യേശു പട്ടണത്തിൽ കടക്കാതെ ചില ദിവസങ്ങൾ നിർജ്ജന പ്രദേശത്ത് പാർത്തു. അവിടെയും ആളുകൾ അവനെ തേടി വന്നു. അങ്ങനെ ഒരു ദിവസം യേശു കഫർന്നഹൂമിൽ മടങ്ങിയെത്തി. അവനൊരു വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് അവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ ശുശ്രൂഷയിലെ മുൻഗണന ദൈവത്തിൻ്റെ വചനത്തിനായിരുന്നു എന്ന് നമുക്കെല്ലായിടത്തും കാണാവുന്നതാണ്. പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക, അത് പറഞ്ഞു കൊടുക്കുക. അതുതന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോഴും നാം കാണുന്നത്. അങ്ങനെ യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ഇതാ, ഒരു ചെറിയ കൂട്ടം ആളുകൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. 5 പേർ ഉൾപ്പെടുന്ന ഒരു ചെറിയ കൂട്ടം അത്രേ അവർ. അവർ കഫർന്നഹൂമിലേക്കുള്ള ആ നാട്ടുവഴിയെ നടന്നു വരികയാണ് ധൃതിയിൽ. ഒന്ന് ശ്രദ്ധിച്ചേ, 3-4 വാക്യങ്ങൾ. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോട് ഇറക്കി വെച്ചു. ഈ ചെറിയ കൂട്ടമാകുന്ന 5 പേരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. അവരെ കണ്ടാൽ ഇപ്രകാരമാകുന്നു, ഒരു മനുഷ്യൻ പക്ഷവാതം പിടിച്ചവനാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത പാവം മനുഷ്യൻ. അവൻ തനിയെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവനാകുന്നു. അവൻ തനിയെ അവിടെ വരുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുമായിരുന്നില്ല. അവൻ കിടക്കയിലായിരുന്നു. മറ്റേ 4 പേരും കൂടി ആ കിടക്കയുടെ 4 കോണിലും നിന്ന് ഇതാ ആ കിടക്കയോട് ആ മനുഷ്യനെ എടുത്തുകൊണ്ട് അവർ വരികയാണ്. യേശു ഇരുന്ന വീടിൻ്റെ വാതിൽക്കലും ജനാലകളിലും എല്ലാം ആളുകൾ അങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നതിനാൽ ആ പക്ഷവാതക്കാരനെയും കൊണ്ട് വന്നവർക്ക് യേശുവിൻ്റെ അടുത്തെത്തുവാൻ സാധിച്ചില്ല. അവർ പോയി ഓരോ വാതിൽക്കലും ശ്രമിച്ചു കാണും, ഒരു രക്ഷയുമില്ല. അല്പമൊന്ന് മാറണേ, ഞങ്ങൾ ഈ പാവം മനുഷ്യനെ അകത്തോട്ടൊന്ന് കൊണ്ടുപോട്ടെ. അപ്പോൾ കൂടി നിന്നവർ പറഞ്ഞു കാണും, സാധിക്കില്ല, ഞങ്ങൾക്ക് യേശുവിനെ കാണണം, അവൻ പറയുന്നു ഒന്ന് കേൾക്കണം. ഇവർ അവിടെ നിന്ന് വാദിച്ചു കാണും, അതിനേക്കാളിൽ അത്യാവശ്യമാണിത്, ഒന്ന് കടത്തിവിടൂ, ഒരു രക്ഷയുമില്ല. നമ്മുടെയൊക്കെ ഈ സഭകളിലെയും പള്ളികളിലെയും പ്രവർത്തനങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. മറ്റെന്തിനേക്കാളും അധികം സമയം കൊടുക്കുന്നത് കമ്മിറ്റികൾക്കാണ്. കമ്മിറ്റി രൂപീകരിക്കുവാനും കമ്മിറ്റി വിളിച്ചു കൂട്ടുവാനും മറ്റും കമ്മിറ്റി പറയുന്നത് പോലെ മാത്രമേ അച്ഛന് പ്രവർത്തിക്കുവാൻ അനുവാദവുമുള്ളൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കമ്മിറ്റി ആശ്രയിച്ചാണ് സഭാശുശ്രൂഷകന്റെ എല്ലാ ചലനങ്ങളും ആയിരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് നല്ല ഒരു യാത്രയയപ്പ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ അടിയന്തരമായി കമ്മിറ്റി കൂടും. സഭയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കമ്മിറ്റികളെ കൊണ്ടാണ് നടക്കുന്നത്. ഒരു വിചിത്രമായ കാര്യം, ഈ തീരുമാനങ്ങൾ എടുക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിയിൽ നല്ല പങ്കാളുകൾക്കും ഒരു ദർശനമോ ആത്മരക്ഷയുടെ ഉറപ്പോ യാതൊന്നുമില്ല. അങ്ങനെ ഉള്ളവരുമുണ്ട് എന്ന് തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെല്ലാം വിധത്തിലുള്ള കമ്മിറ്റികളാണ്! എന്തെങ്കിലും കാര്യം സഭയിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യുവാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ മതിയാകും. സുഹൃത്തെ, ആരോ പറഞ്ഞു, കുത്തിയിരുന്ന് റിപ്പോർട്ട് എഴുതി മണിക്കൂറുകൾ കളയുന്നവരാൽ രൂപീകൃതമായ ഒന്നത്രേ കമ്മിറ്റി എന്ന്. സത്യമാണോ എന്തോ എനിക്കറിയില്ല, വേറൊരാൾ പറഞ്ഞ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഒരു തീരുമാനവും എടുക്കുവാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് തീരുമാനിക്കുന്നതാണ് പോലും കമ്മിറ്റി. ആ അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അവരുടെ സഭയിൽ ഒരു മേലധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പരിപാടി തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇതിനോടകം ആ തീരുമാനമെടുക്കുവാൻ കൂടിയ കമ്മിറ്റികൾക്ക് തന്നെ 13 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് കേട്ടിട്ട് തന്നെ തല കറങ്ങുന്നുണ്ടാകുമില്ലേ. യാഥാർത്ഥ്യം അത് തന്നെയാണ്. കമ്മിറ്റിക്കാർ നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല എന്നതത്രേ വാസ്തവം. ഇന്നത്തെ കമ്മിറ്റികളുടെ കൂട്ടാണെങ്കിൽ ഇവിടെ ഇതാ 4 പേരടങ്ങിയ ഒരു കമ്മിറ്റി. ആദ്യം ഒരു വാതിൽ കമ്മിറ്റി, അവർ പോയി വാതിൽക്കലെല്ലാം നോക്കി, എന്നിട്ട് വന്ന് പറഞ്ഞു ഒരു രക്ഷയുമില്ല, വാതിൽക്കൽ കൂടി അകത്ത് കടക്കുക അസാധ്യം. അടുത്തതായി ജനാല കമ്മിറ്റി, അവർ പോയി ഓരോ ജനാലകളും പരിശോധിച്ചു, അവയുടെ അളവൊക്കെ എടുത്തു, ഒടുവിൽ തീരുമാനം അറിയിച്ചു ജനാലകളിൽ കൂടി അകത്ത് കടക്കുക പ്രയാസം. ഭാഗ്യവശാൽ അവിടെ ഒരു മേൽക്കൂര കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ വന്നു പറഞ്ഞു ഈ മനുഷ്യനെ ആ വഴി യേശുവിൻ്റെ അടുത്തെത്തിക്കാം എന്ന് തോന്നുന്നു എന്ന്. ഏതായാലും ആ കമ്മിറ്റി പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുന്നു. അവർ മേൽപ്പുര പൊളിക്കുവാൻ ആരംഭിച്ചു. അവർ അവനെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി വെച്ചപ്പോഴത്തെ ചിന്ത എന്തായിരിക്കും എന്നൊന്നോർക്കുക. ഞങ്ങൾ ഈ മീറ്റിംഗ് മുഴുവൻ അലങ്കോലപ്പെടുത്തുകയാണല്ലോ, വലിയ പുരുഷാരം കൂടിയിരിക്കുകയാണ്, യേശു അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവർ ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി എന്ന് നമുക്ക് ഒരു വിധത്തിൽ ചിന്തിക്കാവുന്നതത്രേ. യേശു തൻ്റെ പ്രസംഗം നിർത്തി. നമ്മുടെ കർത്താവ് അവരെ നോക്കി പുഞ്ചിരിച്ച് കാണുമെന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. 5-ാം വാക്യം, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ വിശ്വാസം കണ്ടിട്ടാണ്? പക്ഷപാതക്കാരനെയും കൊണ്ട് വന്ന ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടായിരുന്നു. അങ്ങനെ തന്നെയല്ലേ താങ്കളും ചിന്തിക്കുന്നത്? വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിരുന്നത് ഒരു പൊരുത്തക്കേടായി തോന്നിയിരുന്നതിനാൽ ആ വാക്യം കാണുമ്പോഴൊക്കെ എനിക്കൊരു ചിന്താക്കുഴപ്പം അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഈ പക്ഷപാതക്കാരനായ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കാരണം ആ 4 പേരുടെ വിശ്വാസമാണെന്നേ തോന്നുകയുള്ളൂ. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ ഭാഗം കുറെ കൂടി ശ്രദ്ധിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ആ 4 പേരുടെ വിശ്വാസമല്ല ആ മനുഷ്യനെ രക്ഷിച്ചത് എന്നത്രേ. അതാണ് വാസ്തവം. ഭക്തയായ ഒരു മാതാവുള്ളത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ താങ്കൾ സ്വർഗത്തിലെത്തുവാൻ പോകുന്നത് അമ്മയുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടുകൊണ്ടല്ല. ഭക്തനായ ഒരു പിതാവുള്ളത് എന്തു വലിയ ഭാഗ്യമാണെന്നറിയാമോ? പക്ഷെ താങ്കളുടെ അപ്പച്ചൻ താങ്കളെ രക്ഷിക്കില്ല. താങ്കൾക്ക് ആത്മരക്ഷ വേണം എന്നുണ്ടെങ്കിൽ അത് താങ്കൾ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമേ സാധിക്കൂ. മറ്റൊരാളുടെ വിശ്വാസം ഒരിക്കലും താങ്കളെ സ്വർഗത്തിൽ എത്തിക്കില്ല എന്ന കാര്യം മറക്കരുത്. ഈ പക്ഷപാതക്കാരൻ്റെ പാപം മോചിച്ച സംഭവം തന്നെ അല്പമൊന്ന് അടുത്ത് പരിശോധിച്ചാൽ ഈ പറഞ്ഞത് നമുക്ക് വ്യക്തമാകും. വാസ്തവത്തിൽ ഈ മനുഷ്യനെ രക്ഷിച്ചത് അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസമല്ല. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതും യേശു അവനോട് വ്യക്തിപരമായി ഇടപെടുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും ആ 4 മനുഷ്യരുടെ വിശ്വാസം ആകുന്നു എന്നത് സത്യമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ആ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനുള്ള അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ആ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനുള്ള അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നാണ് അർത്ഥം. അവൻ അവരുടെ ആ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാതക്കാരനോട് വ്യക്തിപരമായി ഇടപെട്ടു. യേശു ആ മനുഷ്യനോട് ഇടപെടുവാൻ കാരണമായത് ആ 4 ആളുകളുടെ വിശ്വാസമാണ്. പക്ഷേ അവൻ രക്ഷപ്പെട്ടത് അവൻ്റെ തന്നെ വിശ്വാസം കൊണ്ടാണ്. യേശു അവനോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇന്ന് സഭകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കട്ടിൽ ചുമക്കുവാൻ തയ്യാറുള്ളവരെയാണ്. രക്ഷിക്കപ്പെടാത്തവരെ കൂട്ടിക്കൊണ്ടുവന്ന് സുവിശേഷം കേൾപ്പിക്കുക, എന്ത് ത്യാഗവും സഹിച്ച് മറ്റുള്ളവരെ സുവിശേഷം കേൾപ്പിക്കുക. പാപരോഗത്താൽ തളർന്നു കിടക്കുന്ന 1000-ക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമിന്നുണ്ട്. അവർ കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ്. പാപരോഗത്താൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, സകല സന്തോഷവും നഷ്ടപ്പെട്ട ഈ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കൂ സുഹൃത്തെ, താങ്കളുടെ അടുത്ത ഭവനത്തിലെ ആ മാതാവ്, ആ പിതാവ്, അവിടുത്തെ മകൻ മകൾ നശിക്കുന്നത് കാണുന്നില്ലേ? മദ്യപാനം, മയക്കുമരുന്നുകൾ, തമ്മിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അന്തരീക്ഷം. ആ ആളുകളെ നോക്കി താങ്കൾ എന്താണ് പറയുന്നത്? അല്ലേലും, അവനൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇവനൊന്നും ഗുണം പിടിക്കില്ല. ഇതല്ലേ പലപ്പോഴും നമ്മുടെ വായിൽ നിന്നും വരുന്നത്? ആ അങ്ങോട്ട് സഹിക്കട്ടെ, അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തതിൻ്റെ ഇതിന്ന് അനുഭവിക്കുകയാണ്. സുഹൃത്തെ, താങ്കൾക്ക് മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥയിൽ മനസ്സലിവ് തോന്നാറുണ്ടോ? ആ കിടക്കയുടെ ഒരു കോൺ വഹിക്കുവാൻ താങ്കൾ തയ്യാറാകാത്തിടത്തോളം കാലം അനേകം പക്ഷവാതക്കാർ യേശുവിൻ്റെ അടുത്തെത്തുവാൻ പോകുന്നില്ല. നാളുകളായി സുവിശേഷം കേൾക്കുകയും ദൈവവചനം മനസ്സിലാക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന താങ്കൾ ഈ കട്ടിൽ ചുമക്കുവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സുവിശേഷം പ്രസംഗിക്കുന്നിടത്തേക്ക് താങ്കൾ അവരെ കൊണ്ടുവരണം. ഈ ബൈബിൾ പഠനം ശ്രദ്ധിക്കുവാൻ താങ്കൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? അതെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തരുതേ. ദൈവം താങ്കളെ കാണുന്നു. ഈ നാല് സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ നാട്ടിൽ പക്ഷവാതം പിടിച്ച് നരകിച്ചിരുന്ന മനുഷ്യനെ കുറിച്ച് ഒരു കരുതലുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. അവൻ്റെ കിടക്കയുടെ അടുത്ത് അവർ ചെന്നപ്പോൾ എല്ലാം അവർ ചിന്തിച്ചു കാണും. അയ്യോ, ഈ മനുഷ്യനെ സഹായിക്കുവാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, അവൻ ഈ കിടക്കയിൽ കിടന്ന് നശിക്കുകയാണല്ലോ. അവരുടെ സ്നേഹം, അവരുടെ ത്യാഗമനോഭാവം, ആ മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുവാൻ ഇതൊക്കെ സഹായകമാകി. എത്ര നല്ല മാതൃകയില്ലേ! പലപ്പോഴും യേശുവിൻ്റെ ശക്തിയെ നാം സംശയിക്കുന്നതിനാൽ മറ്റുള്ളവരെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെ പോകുന്നു. അതെ, നമ്മെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണിത്. മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്നതിനു വേണ്ടി നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും മറ്റുള്ളവരും കൂടി അനുഭവിക്കേണ്ടതിന് എന്തു ചെയ്യുവാൻ സാധിക്കും? അന്ന് തന്നെ യേശു ചെയ്ത ഈ പ്രവർത്തനം കണ്ടുകൊണ്ടിരുന്നവരുടെ പ്രതികരണം ശ്രദ്ധിച്ചാലും, 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ശത്രു ഇതാ ഇവിടെ ഇരിക്കുന്നു. അവർ തുറന്നു പറയുകയില്ല, പിന്നെയോ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവരുടെ ചിന്തയിലെ ആദ്യത്തെ ചോദ്യം തെറ്റും, രണ്ടാമത്തെ ചോദ്യം ശരിയുമാണ്. യേശു പറഞ്ഞത് ദൈവദൂഷണമായിരുന്നില്ല, അത് അവർ പറഞ്ഞത് തെറ്റാകുന്നു. പക്ഷേ ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിപ്പാൻ കഴിയുകയുള്ളൂ എന്നത് വാസ്തവമായ കാര്യമാണ്. അവർ പറഞ്ഞത് സത്യമാണ്. ഒരു കുറ്റവാളിയെ വെറുതെ അയച്ചു കളവാൻ യാതൊരു ന്യായാധിപനും അധികാരമില്ല. നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണാധികാരി ദൈവമാണ്. തൻ്റെ തന്നെ നിയമങ്ങളെ അവൻ നിലനിർത്തേണ്ടതാണ്. നിയമമില്ലാത്ത അവസ്ഥയിലായിത്തീരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അവൻ നീതിമാനാകയാൽ അവന് അത് സാധ്യമാകയില്ല. അവൻ ഉണ്ടാക്കിയ നിയമങ്ങളെ അവൻ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ നിയമങ്ങൾ മാറ്റപ്പെടാത്തവയാണ്. അവ മുഖാന്തരം താങ്കളും ഞാനും ദൈവസന്നിധിയിൽ കുറ്റക്കാരായിത്തീരുന്നു. നമുക്കാവശ്യം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുകയാണ്. പാപങ്ങൾ ക്ഷമിച്ചു എന്നുറപ്പില്ലാത്ത ജീവിതത്തെ പോലെ നശിച്ച ജീവിതങ്ങൾ വേറെയില്ല. മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നത് ദൈവം മാത്രമാണ്. ദൈവം മഹാമനസ്കൻ ആയതിനാൽ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്നൊരു തെറ്റായ ധാരണ ഒരിക്കലും നമുക്കുണ്ടാകരുത്. അവൻ്റെ പണി ക്ഷമിക്കുക മാത്രമാണ്. ഏതൊരു തെറ്റും ചെയ്തിട്ടും ദൈവത്തോട് ചെന്ന് പറയുക, ക്ഷമ പ്രാപിക്കുക, വീണ്ടും ആ തെറ്റിൽ തന്നെ വീഴുക, ദൈവം നോക്കിയിരിക്കുകയാണ് ക്ഷമിക്കുവാൻ എന്നല്ല ചിന്തിക്കുന്നത്? ഒരു തരം കുരങ്ങു കളി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണല്ലേ? അവൻ നമ്മോട് ക്ഷമിക്കുന്നത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു വഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അവൻ അതിന് കൊടുക്കേണ്ട വില കൊടുത്തു കഴിഞ്ഞു. യേശു ക്രിസ്തു ദൈവദൂഷണം പറയുകയല്ലായിരുന്നു. അവൻ ദൈവമാണ്. പാപപക്ഷവാദം പിടിപെട്ട താങ്കളെയും എന്നെയും രക്ഷിക്കുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് അവന് പാപങ്ങളെ മോചിപ്പാനും കഴിയുന്നത്. പക്ഷപാതക്കാരൻ്റെ പാപങ്ങളെ മോചിപ്പാനും അവന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇനിയും എട്ടാം വാക്യം നോക്കിക്കേ. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ഇതാ, ഈ മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുക മാത്രമാണ് ചെയ്തത്, തുറന്ന് പറഞ്ഞിരുന്നില്ല. അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ പുറത്തു കൊണ്ടുവരികയായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതിനു മുൻപ് അവർ അവനെ നേരിട്ടപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ നിശബ്ദരായിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായിട്ടറിയാമെങ്കിൽ ഗുസ്തിക്ക് പോകാതിരിക്കുകയല്ലേ നല്ലത്. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഹൃദയത്തിൽ ഇങ്ങനെ പുകയുകയാണ്. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, 9-ാം വാക്യം, പക്ഷപാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. നോക്കണേ, ഉത്തരം കൊടുക്കുവാൻ ആ ജനം തയ്യാറല്ലായിരുന്നു. അവർ നിശബ്ദരായി കാണപ്പെട്ടതിനാൽ യേശു വീണ്ടും അവരോട് ഇടപെടുവാൻ പോകുകയാണ്. അവർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവൻ അറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഈ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതാണോ അതോ അവനെ എഴുന്നേറ്റ് നടക്കുമാറാക്കുന്നതാണോ ഏതാകുന്നു എളുപ്പം എന്ന ചോദ്യം അവൻ അവരുടെ മുൻപാകെ വെച്ചു. അവർ ഒരു ഉത്തരവും പറഞ്ഞില്ല എങ്കിൽ തന്നെ രണ്ടും ഒരുപോലെ അസാധ്യമായ കാര്യങ്ങളാകുന്നു എന്ന് അവർ പറയുമായിരുന്നു. ഇതത്രേ ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നതത്രേ ശരിയായ ഉത്തരം. അതുകൊണ്ടത്രേ യേശു കർത്താവ് ആ മനുഷ്യനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞത്. എത്ര വാസ്തവമില്ലേ. 10-ഉം 11-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ കിടക്കയെടുക്കുവാൻ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു അവൻ തിരിച്ച് ആ കട്ടിലിൽ വന്ന് കിടന്ന് വിശ്രമിക്കാതിരിക്കാനായിരിക്കും അവൻ കിടക്കയിലേക്ക് മടങ്ങി വരില്ല. നമ്മുടെ കർത്താവ് സൗഖ്യം കൊടുക്കുമ്പോൾ അവൻ ശരിയായ സൗഖ്യമാണ് നൽകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അവനാൽ സൗഖ്യം പ്രാപിച്ചവർ സന്തുഷ്ടരായി മടങ്ങിപ്പോയിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതത്രേ ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പ്രവൃത്തിയുടെ ഒരു സുവിശേഷമാകുന്നു എന്ന്. ഇവിടെ ഇതാ ഒരു അത്ഭുത പ്രവർത്തനം. സൗഖ്യമാക്കുന്ന യേശു, പാപം മോചിക്കുന്ന യേശു, പാപരോഗത്താൽ തളർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ സഹായിപ്പാൻ യേശു ഇന്ന് താങ്കളുടെ സമീപയുണ്ട്. അവനോട് താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിക്കുവാൻ അവൻ തയ്യാറാണ്. അവിടുന്ന് താങ്കളുടെ പാപഭാരം നീക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. അവനെ അംഗീകരിക്കൂ, അവനിൽ ആശ്രയിക്കൂ. അവനിൽ മാത്രം താങ്കളുടെ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുമെങ്കിൽ ജീവിതം ധന്യമായിത്തീരും, ജീവിതം അർത്ഥവത്തായിത്തീരും, ജീവിതം ഫലപ്രദമായിത്തീരും. ഈ സംഭവം വളരെയേറെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നിന്നും പല പാഠങ്ങൾ നാം കണ്ടു. ഒന്ന്, 4 പേരുടെ ത്യാഗമനോഭാവം കൊണ്ട് ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുവാൻ കാരണമായി തീർന്നു. ഈ 4 പേർ ത്യാഗം ചെയ്യുവാൻ തയ്യാറായതിന് കാരണം അവർക്ക് ആ മനുഷ്യനോടുണ്ടായിരുന്ന കരുതലാണ്, സ്നേഹമാണ്, അവനെക്കുറിച്ചുണ്ടായിരുന്ന ഭാരമാണ്. ഇന്ന് നമുക്ക് ചുറ്റും അനേകം പക്ഷപാതക്കാർ, അതെ, ജീവിതത്തിൽ പരിമിതികൾക്കുള്ളിൽ നെലിപിരി കൊള്ളുന്ന, ഭാരപ്പെടുന്ന, വേദനിക്കുന്നതായ അനേകം ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു കരുതൽ, ഒരു സ്നേഹം, ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ടോ? അതോ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ്, മറ്റാരെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയമെടുക്കാത്തതായ ഒരു ജീവിതമാണോ നമുക്കുള്ളത്? ഈ 4 പേരെ പോലെ നമുക്കും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനൊരുങ്ങാം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനൊരുങ്ങാം. മാത്രമല്ല, നാം കണ്ടു ഈ പക്ഷപാതക്കാരൻ, യേശു അവനെ സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന താങ്കൾ ഇതുവരെയും ആ പാപത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം പ്രാപിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കും. താങ്കളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ പാപമോചനം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ യേശു താങ്കളെ സഹായിക്കും. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കൊണ്ടുതരുന്നത്. ഒരു ലളിതമായ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് വിശ്വാസത്താൽ ആ പാപക്ഷമ പ്രാപിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ?